ഇന്ത്യയിൽ നിന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളെ നാം നോക്കിക്കാണുമ്പോൾ എല്ലാ തരത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് നമുക്ക്. നാടിനെ അപേക്ഷിച്ച് തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അധികമില്ലാത്ത നാടുകളെന്ന്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നാണല്ലോ ചൊല്ല്. എന്നാൽ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലെത്തിക്കഴിയുമ്പോഴാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തട്ടിപ്പിനും വെട്ടിപ്പിനുമൊന്നും ഇവിടെയും നമുക്ക് രക്ഷയില്ല എന്ന കാര്യം. അടുത്തിടെയായി ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചു വരുന്ന തട്ടിപ്പ് കഥകൾ കേൾക്കുമ്പോൾ ഓസ്ട്രേലിയയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ നടക്കുന്ന തട്ടിപ്പുകാർ പ്രധാനമായും പണം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ ഇവിടെ പണത്തിനൊപ്പം നമ്മുടെ സ്വകാര്യ വിവരങ്ങളും ചോർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ ഫോണിലൂടെയും ഇമെയിലിലൂടെയും തട്ടിപ്പുകാർ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നത് രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിന്റെ അഥവാ ATO സിഡ്നിയിലുള്ള ഹെഡ് ഓഫീസ് നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ ലഭിച്ചു മെൽബണിലുള്ള തമ്പി നാരായണന്.
ഞാനൊരു ദിവസം ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. അതൊരു സിഡ്നി നമ്പറായിരുന്നു. ഒരു ഞാൻ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു. കോൾ എടുത്തു കഴിഞ്ഞപ്പം അവര് എന്റെ അടുത്ത് പേര് ചോദിച്ചു. എന്റെ പേരാണ് എന്നാളാണോ ചോദിച്ചാൽ ഒരു പെൻ ആൻഡ് പേപ്പർ ഹാൻഡി ഉണ്ടോ, ഞാൻ റെഫറൻസ് നമ്പർ തരാം. പെട്ടെന്ന് പേര് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിലാണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻ അപ്പൊ തന്നെ അവര് റെഫറൻസ് നമ്പർ തരാന്ന് പറഞ്ഞു. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. അപ്പൊ ഒരു അത്ര ഒരു എന്താ പറയാ ഒരു നോർമൽ ആയിട്ട് ഫീൽ ചെയ്തില്ല ആ സമയത്ത്. ഞാൻ എന്ത് ചെയ്തു അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ ജോലിയിലാണ്, എനിക്കിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുക ചെയ്താൽ മതി, അപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താന്നുള്ളത്. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ടാക്സേഷൻ ഓഫീസ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, അവർ പറഞ്ഞു സിഡ്നിയിലുള്ള മെയിൻ ഓഫീസാണ്. ആ മെയിൻ ഓഫീസിൽ നിന്ന് പക്ഷെ അവര് കോളൊന്നും ചെയ്തിട്ടില്ല ഈ ഇങ്ങനെ നമ്പറിലേക്ക്. പിന്നെ അവരൊന്നും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക്, അത് കോൾ സെന്റർ അല്ല എന്ന രീതിയിലാണ് അവരെന്നോട് പറഞ്ഞത്. എന്റെ അടുത്ത് പറഞ്ഞു അതുപോലെ സ്കാം കോൾസിന്റെ എൻക്വയറീസ് വരുന്നുണ്ട്, ഈ നമ്പറിൽ നിന്ന് ഒരു ഫേക്കായിട്ട് കോൾസ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു അലാമിങ് ആയിട്ട് തോന്നി. അതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും എല്ലാവർക്കും ഇവർക്ക് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. ഈ ഇതുപോലെ ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസിന്റെ പേരിൽ ഇങ്ങനെ ഫേക്ക് കോൾസ് വന്ന് അവർ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ.
ഇത്തരം സ്കാം കോളുകൾ ആദ്യമായിട്ടല്ല തമ്പിക്ക് ലഭിക്കുന്നത്.
2-3 ഇയേഴ്സ് മുന്നേ ഇതുപോലെ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിൽ നിന്നും പറഞ്ഞിട്ട് ഒരു കോൾ വന്നിട്ട്, അന്നേരം ജൂലിയ ഗിലാർഡ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അപ്പം ടാക്സ് കറക്റ്റായിട്ട് അടച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു റീഫണ്ട് പോലെ ഒരു $3,500 തരാന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിന് അതിന് വേണ്ടിട്ട് അത് ആ പൈസ നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട് $150 അവർ പറയുന്ന ഒരു പേരിൽ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു ഒരിക്കൽ ഒരു ഫേക്ക് കോൾ വന്ന് അങ്ങനെ ഞാനത് റിപ്പോർട്ടൊക്കെ ചെയ്തതാണ്.
തമ്പി നാരായണന് ലഭിച്ച ഫോൺ കോൾ ATO പേരിലാണെങ്കിൽ സെൻട്രൽ ലിങ്കിന്റെ പേരിലും ഓസ്പോസിന്റെ പേരിലുമെല്ലാം കോളുകളും ഇമെയിലുകളും വ്യാപകമാണ്. യഥാർത്ഥമെന്ന് തോന്നും വിധമുള്ള ഇത്തരം ഫോൺ കോളുകൾ, അതും ATO തന്നെ ഹെഡ് ഓഫീസ് നമ്പറിൽ നിന്നും ആളുകൾക്ക് ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസ് അധികൃതരെ ഞാൻ ബന്ധപ്പെട്ടു. അവർ പങ്കുവച്ച വിവരങ്ങൾ പ്രകാരം ഓസ്ട്രേലിയയിൽ ജാനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 40,000 സ്കാം കോളുകളാണ് പൊതുജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ 220 പേർ ഇതിൽ ഇരയാവുകയും ചെയ്തു. ഇവരിൽ നിന്നും $1.2 മില്യൺ ആണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും കൂടാതെ 1,900 പേരുടെ സ്വകാര്യ വിവരങ്ങളും ഇത്തരം തട്ടിപ്പുകാർ ചോർത്തിയെടുക്കാൻ ഇടയായെന്നും ATO അസിസ്റ്റന്റ് കമ്മീഷണർ ഗ്രഹാം വൈറ്റ് വെളിപ്പെടുത്തുന്നു.
Tax time is a prime time for scams. We're reminding Australians to be on the lookout for tax-related scams. Scammers are particularly active during tax time because of the large number of people lodging their tax return and receiving refunds. From January to May this year, we received over 40,000 phone scam reports. Of these, more than 220 Australians lost over $1.2 million to fraudsters. Over 1,900 people gave out some form of personal information, including tax file numbers.
ATO നേരിൽ പൊതുജനങ്ങളെ ബന്ധപ്പെടാറുണ്ടെങ്കിലും വ്യാജ കോളുകൾ എങ്ങനെ തിരിച്ചറിയാനാവുമെന്ന കാര്യവും ഗ്രഹാം വൈറ്റ് വ്യക്തമാക്കുന്നു.
Although the ATO does make thousands of outbound calls to taxpayers a week, there are some key differences between a legitimate call from the ATO and a call from a potential scammer. We would never threaten you with jail or arrest, and our staff certainly wouldn't behave in an aggressive manner.
ഇത്തരം സ്കാം കോളുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ എത്രയും വേഗം ATO ബന്ധപ്പെടേണ്ടതാണ്.
If you think you've been contacted by a fraudster or have fallen victim to a phone scam, contact the ATO on 1-800-008-540.
ഇത് വ്യാജ ഫോൺ കോളുകളുടെ കഥ. സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ ഇമെയിലിലൂടെ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും പണവും തട്ടിയെടുക്കാൻ തട്ടിപ്പുകാർ തക്കം പാർത്തിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇത്തരം വ്യാജ ഇമെയിലുകളിലുള്ള ലിങ്കുകളിൽ ഒന്ന് അമർത്തിയാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിലുള്ള ഫയലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനാകാത്ത വിധം തടഞ്ഞുവെക്കുകയും അവ തിരികെ പ്രവർത്തന നിരതമാക്കാൻ നിങ്ങളിൽ നിന്നും തന്നെ പണം ആവശ്യപ്പെടുകയും ചെയ്യും. ഓസ്ട്രേലിയയിലെ നിയമപ്രകാരം നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ മറ്റൊരാൾ ചോർത്തിയെടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ വിവരങ്ങൾ കൈമാറുന്നതിന് മുൻപ് ഇത് യഥാർത്ഥ ഇമെയിലും ഫോൺ കോളും ഒക്കെയാണെന്ന് ഉറപ്പുവരുത്തുക. എത്രയൊക്കെ ആയാലും അറിയാതെ ഈ തട്ടിപ്പിന് ഇരയാകുന്നവർ ധാരാളമാണ്. പണവും സ്വകാര്യ വിവരങ്ങളും മറ്റും അറിയാതെ കൈമാറിക്കഴിഞ്ഞാൽ പിന്നീട് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യം അപ്പോഴും ബാക്കിയാവുന്നു. ഇതിനൊരു ഉത്തരം കണ്ടെത്താനായി ഓസ്ട്രേലിയയിൽ നടക്കുന്ന സ്കാമുകൾ നിരീക്ഷിക്കാൻ ചുമതലയുള്ള ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കാം വാച്ചിനെ ഞാൻ സമീപിച്ചു. ഇതേക്കുറിച്ച് ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ മൈക്കിൾ ഷേപ്പർ.
From home. If you get an email from either an Australian government agency or a state government, first of all, they're never going to ask you for money and information up front. And that's usually a scam. But also, just check the URL or the email address that it's sending you to or that the email is coming from. We've seen plenty of scams recently from people impersonating the tax office. And they, if you look at their email address, it's actually not a tax office. It's not a ato.gov.au suffix. So do be careful of those things as well. If you've lost your information from a ransomware, we certainly encourage people to report to scamwatch.gov.au, our website, incidences of scams, whether people have been approached and rebuffed them or whether they've been approached and fallen victim, because it does help us, especially with these sort of discussions we're having right now, Selvie, spreading the word. In reality, though, it's very, very difficult for us to get the money back for people, and it's very difficult for individuals to get the money back. And a key reason for this is that so many of these scammers are based offshore, so they're outside the reach of Australian law. And let's face it, they're doing something illegal, so they're not going to sit around and identify who they truly are, and they're certainly not going to wait around for us to take them to court and try and get the funds back. Indeed, you'll often find that the money has been transferred through multiple bank accounts as soon as it leaves you for them, and so getting it back again is going to be made even more difficult.
മൈക്കിൾ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ ഈ തട്ടിപ്പുകാരുടെ ഉറവിടം കണ്ടെത്താനാവാത്തത് കൊണ്ട് തന്നെ ഇവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇരയാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് സാധാരണക്കാർ എന്ന നിലയ്ക്ക് നമുക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്ന ഒരേയൊരു മാർഗവും.
If you get a legitimate, for example, invoice or a receipt from someone, after you've checked the email address, have a look at the document. If it's a PDF, it's more likely to be secure. If it's a zip file or the such like, it's got that .zip at the end of it, the suffix, then it's far more likely to be suspicious, and you should avoid it until you're absolutely clear, you're absolutely comfortable with it. It's a little bit depressing, but there you go. I guess better warned than falling a victim.
ഇനി ഇത്തരത്തിലുള്ള വ്യാജ ഇമെയിലുകൾ വഴി നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയലുകൾ ബ്ലോക്ക് ചെയ്യാൻ ഇവർ ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? എങ്ങനെയാണ് ഇവ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ബാധിക്കുക? ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരു ഐ ടി വിദഗ്ധനുമായി സംസാരിച്ചു. മെൽബണിലുള്ള വിജയകൃഷ്ണൻ അതേക്കുറിച്ച് പറയുന്നത് നോക്കാം.
നമസ്കാരം വിജയകൃഷ്ണൻ. വിജയകൃഷ്ണൻ, ഓസ്ട്രേലിയയിൽ വ്യാപകമായി ഇമെയിലിലൂടെയും ടെലിഫോണിലൂടെയും മറ്റും സ്കാം അറ്റാക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു സ്കാം ഇമെയിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുന്നത്?
ഫസ്റ്റ് ഓഫ് ഓൾ, സ്കാം ഇമെയിൽ വരുന്ന സോഴ്സ് കെയർഫുൾ ആയിട്ട് നോക്കണം. ഇഫ് ഇറ്റ്സ് എ നോൺ സെൻഡർ ആണെങ്കിൽ മാത്രം നമുക്ക് ഇമെയിലിനെ ഓപ്പൺ ചെയ്യണം. ഇഫ് ഇറ്റ്സ് ഫ്രം അൺ അൺനോൺ സെൻഡർ, എന്തെങ്കിലും ലിങ്കിനോ എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ആ ലിങ്കിലും ആ അറ്റാച്ച്മെന്റ്സിലും ആണ് ഈ മാൽവെയർ ഉണ്ടാവുന്നത്. ബട്ട് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് we won't be sure it valid ano invalid email ano nu, but before you click on it matte nammala mouse cursor url de mold kondu vannal namak ariyam valid website ano nu namak manasilakkan pattu.
Okay, adengina ariyan sadhikkum
nammala ee mouse cursor a link in the mold kondu vacham without clicking appo the url display cheyum adu ede website lana ningal click cheyum adu povunathu. If you're not sure about that website, never click on it.
ഓക്കെ, ഇനി അബദ്ധവശാൽ ഇത്തരം ഒരു ഇമെയിലുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽസ് ബ്ലോക്ക് ആയേക്കാം. പ്രത്യേകിച്ചും ഇപ്പോൾ റാൻസം വെയർ ആണെങ്കിൽ നമ്മൾ പണം നൽകാതെ ഈ ബ്ലോക്കായ ഫയൽസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഫയൽസ് ബ്ലോക്ക് ആവുന്നത്?
Ransomware is a type of malware where people expect money to return your files. Pashay, not all attacks are ransomware based. There are some attacks ningalukku paisayo anything, they don't demand anything. What they do is nammala computer la namak ariyada program download cheyyum, ennittu nammal internet banking websites browse cheyumbam നമ്മളെ ക്രെഡൻഷ്യൽസ് അവർ സ്റ്റീൽ ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സോ റാൻസംവെയർ എല്ലാവരും വിചാരിക്കും ജസ്റ്റ് നമ്മൾ ഫയൽ എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പൈസ കൊടുത്താൽ തിരിച്ച് കിട്ടുമെന്ന്. ബട്ട് ദാറ്റ്സ് ഓൺലി വൺ വേ ഓഫ് യുനോ ഹൗ ദി ക്രിമിനൽസ് ഓപ്പറേറ്റ്. മെയിൻ കോമൺ റാൻസംവെയർ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, വൺസ് വി ഗെറ്റ് ഇൻഫെക്റ്റഡ് നമ്മളെ ഫയൽ അവർ എൻക്രിപ്റ്റ് ചെയ്യും. സോ ദ ഓൺലി വേ ടു റിക്കവർ ദ ഫയൽ ഈസ് നമ്മൾ ബാക്കപ്സ് റിസ്റ്റോർ ചെയ്യുക നമ്മളെ ഫയൽസ്. ബിക്കോസ് പൈസ കൊടുത്തിട്ട് ഫയൽ റിട്രീവ് ചെയ്യുന്നത് not always 100% successful. Chalapa avaru paisa medichittu they won't give you a decryption key to get your data back. Chalapa avaru ana cheyila, they demand more, keep demanding more money. So it's not a safe way of doing it. Once the file encrypt cheyidale, best thing is to do to restore the files from your backups.
Okay, appo nammude files block aayi ennu namukku engane ariyan sadhikkum?
Common types nu vachala nammal link click cheyidittu vera pora website poyittu oru file download cheyyam namma computer la. കംപ്ലീറ്റ് ഉടനെ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് സ്ക്രീനിൽ മെസ്സേജ് വരും, ഓൾ യുവർ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ആർ എൻക്രിപ്റ്റഡ് ടു റിട്രീവ് യുവർ ഫയൽസ്. നിങ്ങൾ ഈ ചാനൽ വഴി പോയിട്ട് യു മേക്ക് എ ബിറ്റ്കോയിൻ പേയ്മെന്റ്. അങ്ങനെ അവർ ക്ലിയർ ഡിറക്ഷൻസും ക്ലിയർ ഇൻഡിക്കേഷൻ കൊടുക്കും. അതർ തിങ് ഇസ് നമ്മൾ വൺസ് ഈ ഇൻഫെക്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ വിൻഡോസ് എക്സ്പ്ലോററിൽ പോകുമ്പോൾ നമ്മൾ ഫയൽസ് നോക്കുമ്പം എല്ലാ ഫയൽസും ഡിസപ്പിയർ ആയ പോലെ ഒരു സൈൻ ഉണ്ടാവും. Grayed out ആയിരിക്കും എല്ലാം. You can't see anything.
Okay, okay. ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും? അതിനെന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ?
Best way to prevent is number one, key thing user education and awareness. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് അവയർനെസ് വേണം. These types of attacks can happen. Even children നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യണം. Don't open the files which you don't know if it's not from a known sender. And never click on the links without asking the parents. There are criminals, and most of the successful way of attacking and getting financial benefit out of it is to attack home computers. Second thing is, nammala computer we should ensure current and latest antivirus programs run cheyyunnundo nu nokkanam. Never use a free antivirus program. Use a commercial grade antivirus program. Al matra alla, we shouldn't believe ella antivirus program will prevent every type of attack. So there will be something, because ransomware create an alka are very smart. Every day avar change edondirikkum, so the programs won't detect. And the third thing what we need to do, nammala some important files alla where or location le periodically backup cheythu vekka, so we don't lose. If this happens, nammala computer rebuild cheyidittu ee files restore cheyyam.
ഓക്കെ, പ്രിവെന്റ് ചെയ്യാൻ ആന്റിവൈറസും മറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് സ്കാം ആണെന്ന് നമ്മളെ അലേർട്ട് ചെയ്യിക്കാൻ തക്ക സോഫ്റ്റ്വെയർസോ അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ?
ഇല്ല. സോ പ്രൊവാക്റ്റീവ് ആയിട്ട് അലേർട്ട് ചെയ്യാൻ സോഫ്റ്റ്വെയർസ് ഒന്നും അവൈലബിൾ അല്ല. ഈ ആന്റിവൈറസ് പ്രോഗ്രാംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ കമ്പ്യൂട്ടറുള്ള പ്രോഗ്രാംസ് വൺസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ആകുമ്പോൾ ആന്റിവൈറസ് പ്രോഗ്രാം ഡിറ്റക്ട് ചെയ്യുന്ന ഇത് മാൽവെയർ ആണെന്ന്. സോ ആസ് സൂൺ ആസ് യു ഗെറ്റ് ആൻ ഇമെയിൽ, പ്രോഗ്രാംസ് അലേർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ഇല്ല, ഐ മീൻ വളരെ കുറവാണ്. അത് മാത്രമല്ല, ഈ ക്രിമിനൽസ് ഡിറ്റക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ദ യൂസ് കോമൺ ടേംസ് ആൻഡ് ലാംഗ്വേജ്. അപ്പം ഈ ലാംഗ്വേജ് വെച്ച് ഡിറ്റക്ട് ചെയ്യുന്ന അലേർട്ടിംഗ് മെക്കാനിസംസ് ഒന്നും വർക്ക് ചെയ്യില്ല. സോ ഈ എല്ലാം റിയാക്റ്റീവ് ആണ്. ഇത് പ്രൊവാക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യാൻ ഒന്നും സിസ്റ്റംസ് ഒന്നും ഇല്ല. ഈ ക്രിമിനൽസ് ടാർഗറ്റ് ചെയ്യുന്ന ഹോം ബേസ്ഡ് യൂസേഴ്സ് ആണ്. ബിക്കോസ് അവർക്ക് ക്ലിയർലി അറിയാം അവർക്ക് അധികം സെക്യൂരിറ്റി ടെക്നോളജീസ് ആൻഡ് ഡിറ്റക്ഷൻ ഉണ്ടാവില്ല.
ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മുടെ ഫയൽസ് റിട്രീവ് ചെയ്ത ശേഷം പിന്നീട് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും ഭയപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ? നമ്മുടെ കമ്പ്യൂട്ടർ സെക്യൂർ ആണോ?
നമ്മൾ വൺസ് യു റിട്രീവ് ദ ഫയൽസ്, നമ്മൾ ഫയലൊക്കെ വേറെ ലൊക്കേഷനിൽ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് റൈറ്റ് ഫ്രം സ്ക്രാച്ച് റീബിൽഡ് ചെയ്യാം. അതാ ബെസ്റ്റ് മെത്തേഡ്. എന്നിട്ട് ആ കോപ്പീഡ് ഫയൽസ് റിസ്റ്റോർ ചെയ്യാം. നോട്ട് ഓൾ മാൽവെയർസ് ആർ റാൻസംവെയർ. ചില മാൽവെയർ നമ്മളെ കമ്പ്യൂട്ടറിൽ റെസിഡന്റ് ആയിരിക്കും. അത് നമ്മളെ ബാങ്കിങ് ക്രെഡൻഷ്യൽ സ്റ്റീൽ ചെയ്യാം, സെയിം ക്രിമിനൽസ് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ബെസ്റ്റ് എന്ന് വെച്ചാൽ, കംപ്ലീറ്റ്ലി റീബിൽഡ് യുവർ കമ്പ്യൂട്ടർ ഫ്രം സ്ക്രാച്ച്, ദെൻ റിസ്റ്റോർ ദ ഫയൽസ് ആൻഡ് സ്റ്റാർട്ട് യൂസിംഗ് അഗൈൻ.
ഓക്കെ, തീർച്ചയായും ശ്രോതാക്കൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വിജയകൃഷ്ണൻ പറഞ്ഞതെന്ന് തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി വിജയകൃഷ്ണൻ.
താങ്ക് യു. താങ്ക്സ് ആൽബി.